തദബ്ബുറെ ഖുർആൻ, ഖുർആനിക ചിന്ത, ചിട്ടകളും ഉപാധികളും. ദൈവജ്ഞാനം അഥവാ അൽ ഇൽമ് നേടുന്നതിനുള്ള ശരിയായ മാർഗം ഖുർആനാണെന്ന് നമുക്കറിയാം. എന്നാൽ ഏത് തരത്തിലുള്ള ഖുർആൻ പാരായണം കൊണ്ടും ദൈവജ്ഞാനം കൈവരുകയില്ല. അതിന് ചില ചിട്ടകളും ഉപാധികളുമുണ്ട്. അവ പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താലേ പ്രസ്തുത ലക്ഷ്യം നേടാൻ കഴിയൂ. അവ ശ്രദ്ധിക്കാത്തവർക്ക് ആ ലക്ഷ്യം കരഗതമാവുകയില്ല. താഴെ ചുരുക്കി വിവരിക്കുന്നത് പ്രസ്തുത ഉപാധികളും ചിട്ടകളുമാണ്. സംസ്കരണത്തെ തങ്ങളുടെ മുഖ്യ ലക്ഷ്യമായി സ്വീകരിച്ചിട്ടുള്ളവർ പൂർണ്ണമായി അവ പാലിക്കേണ്ടതാണ്. ഉദ്ദേശ്യശുദ്ധി. ഉദ്ദേശ്യശുദ്ധിയാണ് അവയിൽ ഒന്നാമത്തേത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്: ഖുർആൻ വായിക്കുന്നത് സന്മാർഗം അഥവാ ഹിദായത്തും ജ്ഞാനം അഥവാ മഅരിഫത്തും നേടുന്നതിന് വേണ്ടി മാത്രമായിരിക്കണം. സ്വാർത്ഥപരമായ ഒരു ലക്ഷ്യവും അതിലുണ്ടാവരുത്. ഹിദായത്തും മഅരിഫത്തും നേടുക എന്നതല്ലാത്ത മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഖുർആൻ പാരായണം കൊണ്ട് കിട്ടേണ്ട ഗുണം കിട്ടുകയില്ല. എന്നു മാത്രമല്ല, ഖുർആനിൽ നിന്ന് കൂടുതൽ ദൂരത്തിലേക്ക് അകന്നുപോകുമെന്ന് ഭയപ്പെടേണ്ടിയും ഇരിക്കുന്നു. താനൊരു ഖുർആൻ വ്യാഖ്യാതാവാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയോ, ഖുർആൻ വ്യാഖ്യാനിച്ച് പ്രശസ്തിയും ഭൗതിക നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടിയോ, സ്വന്തമായ വീക്ഷണങ്ങളെ ഖുർആന്റെ വെളിച്ചത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടിയോ ആണ് ഒരാൾ ഖുർആൻ പഠിക്കുന്നതെങ്കിൽ ആ ലക്ഷ്യം ഒരു പരിധിവരെ നേടുവാൻ അയാൾക്ക് സാധിച്ചേക്കാം. എന്നാൽ ഖുർആൻ ഗ്രഹിക്കുകയും അതിലൂടെ മഅരിഫത്ത് നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള വാതിൽ അയാളുടെ മുമ്പിൽ അടഞ്ഞു പോവുക തന്നെ ചെയ്യും. ഹിദായത്തിന്റെയും മഅരിഫത്തിന്റെയും ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹിദായത്തും മഅരിഫത്തും നേടാനുള്ള തൃഷ്ണ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുമുണ്ട്. ഈ തൃഷ്ണ പ്രകാരം ഖുർആനെ സമീപിക്കുന്നവർക്ക് അവരുടെ പരിശ്രമത്തിന്റെ തോതനുസരിച്ച് അള്ളാഹുവിന്റെ ഉദവിയാൽ ഗുണം ലഭിക്കും. എന്നാൽ ഇതല്ലാത്ത മറ്റേതെങ്കിലും തൃഷ്ണയോടെ ഖുർആനെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഓരോ മനുഷ്യനും അവൻ ഉദ്ദേശിച്ചത് മാത്രം ലഭിക്കും എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുദ്ദേശിച്ചതാണ് ലഭിക്കുക. ഖുർആന്റെ ഈ സവിശേഷതയെ മുൻനിർത്തിയാണ് അള്ളാഹു പറഞ്ഞത്: അത് മുഖേന നാം ഏറെ പേരെ സന്മാർഗത്തിലാക്കുകയും ഏറെ പേരെ വഴികേടിലാക്കുകയും ചെയ്യുന്നു. ഈ തത്വം പറഞ്ഞതിനോടൊപ്പം അധാർമികളെയാണ് വഴികേടിലാക്കുക എന്നതുകൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. സന്മാർഗത്തിൽ നിന്ന് പോലും വഴികേട് കരസ്ഥമാക്കാൻ ശ്രമിക്കുമാറ് ദേഹേച്ഛക്ക് അടിമയായിത്തീർന്നവരെ എന്നർത്ഥം. അത്തരം ആളുകൾക്ക് അവർ എന്തിനു വേണ്ടിയാണോ ദാഹിക്കുന്നത് അതാണ് അള്ളാഹു കൊടുക്കുക. ഒരാൾ ഏകദൈവത്വത്തിന്റെ കേന്ദ്രമായ കഅബയിൽ ചെന്ന് വിഗ്രഹങ്ങളെയാണ് ഓർക്കുന്നതെങ്കിൽ തൗഹീദിന്റെ പൊരുൾ അയാൾക്ക് അനാവൃതമാവുകയില്ല. പൂവുകൾക്കിടയിൽ നിന്ന് മുള്ളുകൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവർ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാൻ അർഹരല്ല. ഒരാൾ തന്റെ ദുസ്വഭാവം കാരണം ചികിത്സയെ തന്നെ രോഗമാക്കുകയാണെങ്കിൽ രോഗശമനമല്ല രോഗവർദ്ധനവാണ് അയാൾ അർഹിക്കുന്നത്. ഇക്കാര്യമാണ് സൂറത്തുൽ ബക്കറയിലെ താഴെ കൊടുത്ത സൂക്തത്തിൽ ഖുർആൻ വ്യക്തമാക്കുന്നത്: ഉലാഇക്കല്ലദീന ഇഷ്തറവുൽ ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനു മുഹ്തദീൻ. സന്മാർഗം കൊണ്ട് വഴികേട് വാങ്ങിയവർ അവരാണ്, അവരുടെ കച്ചവടം ലാഭം നേടിയില്ല, അവർ സന്മാർഗപ്രാപ്തരായതുമില്ല. ഖുർആനെ ഉത്തമ വചനമായി മനസ്സിലാക്കുക. ഖുർആനാണ് ഉന്നതവും ഉത്തമവുമായ വചനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടാമത്തെ ഉപാധി. ഖുർആന്റെ പൂർണ്ണമായ മഹത്വവും പ്രാധാന്യവും മനസ്സിലില്ലെങ്കിൽ അത് പഠിക്കാനും അതിലടങ്ങിയ ജ്ഞാനങ്ങളും യാഥാർത്ഥ്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്താനും വേണ്ടത്ര അധ്വാനം നടത്തുകയില്ല. ഒരു പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ അത് മഹത്തായ തത്വങ്ങളടങ്ങിയ ഉത്കൃഷ്ട ഗ്രന്ഥമാണെന്ന് ധരിക്കുന്നത് ചിലർക്ക് വിചിത്രമായി തോന്നിയേക്കാം. അല്പം ചിന്തിച്ചാൽ ഖുർആനെക്കുറിച്ചുള്ള ഈ മുൻധാരണയിൽ യാതൊരു വൈചിത്ര്യവും ഇല്ലെന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഖുർആൻ അജ്ഞാതമായ ഗ്രന്ഥമല്ല, അതിന് മഹത്തായ ഒരു ചരിത്രമുണ്ട്. അത് കൈവരിച്ച നേട്ടങ്ങൾ ഗംഭീരങ്ങളാണ്. മനസ്സുകളിലും മസ്തിഷ്കങ്ങളിലും മാറ്റമുണ്ടാക്കുന്നതിൽ ഈ ഗ്രന്ഥം കാണിച്ച അത്ഭുതം മറ്റൊരു ഗ്രന്ഥവും കാണിച്ചിട്ടില്ല. ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഖുർആനെ ദൈവിക ഗ്രന്ഥമായി മനസ്സിലാക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ലോകത്തുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്, അമാനുഷിക ഗ്രന്ഥമാണ്. അതിന് തുല്യമായ മറ്റൊരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യർക്കോ ജിന്നുകൾക്കോ സാധിക്കുകയില്ല. ഭാവിയെയും വർത്തമാനത്തെയും സംബന്ധിച്ച് ഇത്രയധികം സാക്ഷ്യങ്ങളുള്ള ജനങ്ങൾ ഇത്ര മഹത്തായ വിചാരങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഗ്രന്ഥം എന്തുതന്നെയായാലും പ്രാധാന്യമില്ലാത്തതായിരിക്കുകയില്ലല്ലോ. ഖുർആന്റെ ഈ പ്രാധാന്യവും മഹത്വവും കൺമുമ്പിലുണ്ടാവുമ്പോൾ മാത്രമേ അതിനെ യഥാർത്ഥം മനസ്സിലാക്കാൻ സാധ്യമാവൂ. അല്ലാത്ത പക്ഷം അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ അതിനെ ഗ്രഹിക്കാൻ മനുഷ്യ മനസ്സിന് സാധ്യമാവുകയില്ല. സ്വർണശേഖരമുണ്ടെന്നോ പണ്ടെന്നോ സ്വർണം കുഴിച്ചെടുത്തിരുന്നുവെന്നോ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയുമ്പോൾ അവിടെ കുഴിച്ചാൽ സ്വർണം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടാകും. പിന്നീട് ആ ധാരണ വെച്ച് അവിടെ കുഴിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയും അതിനായി അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും. എന്നാൽ ഒരു ഖനിയെക്കുറിച്ച് അത് ശൂന്യമാണെന്നും അതിൽ നിന്ന് കരിയും മണ്ണുമല്ലാതെ മറ്റൊന്നും കിട്ടാനിടയില്ലെന്നും മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി ആരും അധ്വാനം വ്യയം ചെയ്യുകയില്ല. വ്യയം ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് കിട്ടാനിടയുള്ള പ്രയോജനത്തിന്റെ തോതനുസരിച്ചുള്ള അധ്വാനം മാത്രമേ വ്യയം ചെയ്യുകയുള്ളൂ. ഖുർആനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിശദീകരണം വേണ്ടി വന്നത്. കാരണം തെറ്റിദ്ധാരണകൾ നിലനിൽക്കുമ്പോൾ ഖുർആനിൽ നിന്നുള്ള യഥാർത്ഥ പ്രയോജനം കരസ്ഥമാക്കാൻ ആവശ്യമായ ശ്രദ്ധയും താൽപ്പര്യവും അതിന് നൽകാൻ സാധിക്കുകയില്ല. ഖുർആനെ അംഗീകരിക്കുന്നവരിലും അതിനെ നിഷേധിക്കുന്നവരിലും നിരവധി തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഖുർആൻ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് ഖുർആനെ നിഷേധിക്കുന്നവർ മനസ്സിലാക്കുന്നു. എന്നാൽ ആ കാലം കടന്നുപോയിരിക്കുന്നു, ഇനി അത് തിരിച്ചുവരില്ല. അറേബ്യയിലെ കാട്ടറബികൾക്ക് ഈ ഖുർആൻ പ്രയോജനപ്പെട്ടത് അവരുടെ പ്രശ്നങ്ങൾ ലളിതമായിരുന്നതിനാലാണ്. എന്നാൽ ഇക്കാലത്തെ പ്രശ്നങ്ങൾ ഏറെ സങ്കീർണങ്ങളായതുകൊണ്ട് അവ പരിഹരിക്കാൻ ഈ ഗ്രന്ഥം മതിയാവുകയില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഖുർആനെ അംഗീകരിക്കുന്നവരിൽ അധിക പേരും അതിനെ ഹറാം ഹലാലുകൾ വിവരിക്കുന്ന ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥമായാണ് കാണുന്നത്. കർമ്മശാസ്ത്ര നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതിനാൽ അവരുടെ ദൃഷ്ടിയിൽ ഇനി ഖുർആന് വലിയ പ്രാധാന്യമൊന്നുമില്ല. വല്ലതുമുണ്ടെങ്കിൽ തന്നെ അത് ബറക്കത്ത് നേടലുമായി ബന്ധപ്പെട്ടത് മാത്രമാണ്. സൂഫികൾ അതിനെ ബാഹ്യവിജ്ഞാനങ്ങളുടെ പുസ്തകമായി മാത്രമാണ് കാണുന്നത്. ആന്തരിക ജ്ഞാനം വെളിപാടും ദർശനവും വഴി മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് അവരുടെ വീക്ഷണം. വളരെയധികം ആളുകൾ സദുപദേശങ്ങളുടെ സമാഹാരം മാത്രമായിട്ടാണ് ഖുർആനെ കാണുന്നത്. ഗഹനതത്വങ്ങളോ ഉന്നത ദർശനങ്ങളോ അതിലുള്ളതായി അവർ കരുതുന്നില്ല. മറ്റൊരു വിഭാഗം ആളുകൾ അതിനെ മരണവേദനയകറ്റുന്നതിനും മരിച്ചുപോയവരുടെ പരലോകമോക്ഷത്തിനു വേണ്ടി പാരായണം ചെയ്യാനുമുള്ള ഗ്രന്ഥമായി കാണുന്നവരാണ്. വളരെയേറെ പേർ അതിനെ ആപത്തുകൾ അകറ്റുന്നതിനുള്ള മന്ത്രമായിട്ടാണ് കാണുന്നത്. ക്രിസ്ത്യാനികൾ ബൈബിൾ പോക്കറ്റിലിട്ട് നടക്കുന്നതുപോലെ പല മുസ്ലിങ്ങളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ഖുർആൻ പോക്കറ്റിൽ സൂക്ഷിക്കുന്നു. ഇത്തരം തെറ്റിദ്ധാരണകളിൽ അകപ്പെട്ടുപോയവർക്ക് ഖുർആൻ എന്തിനു വേണ്ടിയാണോ അവതരിച്ചത് ആ പ്രയോജനം അതിൽ നിന്ന് ലഭിക്കുകയില്ല. നിസ്സാര താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരതിനെ ഉപയോഗപ്പെടുത്തുന്നത്. അവരുടെ വീക്ഷണപ്രകാരം ഖുർആൻ അവതരിച്ചത് തന്നെ ആ നിസ്സാര താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ശത്രുവിന്റെ കോട്ട തകർക്കാൻ തോക്ക് നൽകപ്പെട്ട ഒരാൾ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് അത് കൊതുകിനെ കൊല്ലാനുള്ള യന്ത്രമായി ഉപയോഗിക്കുന്നത് പോലെയാണ് ഇവരുടെ അവസ്ഥ. ഖുർആന്റെ താൽപ്പര്യങ്ങൾക്കൊത്ത് സ്വയം മാറാനുള്ള സന്നദ്ധത. ഖുർആന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് തന്റെ അകവും പുറവും മാറ്റിയെടുക്കാനുള്ള ദൃഢനിശ്ചയമാണ് ഖുർആനിൽ നിന്ന് യഥാർത്ഥമായ പ്രയോജനം ഉൾക്കൊള്ളാൻ ആവശ്യമായ മൂന്നാമത്തെ ഉപാധി. ഖുർആൻ ഗഹനമായി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് അടിക്കടി ബോധ്യം വരുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ഇച്ഛാഭിലാഷങ്ങൾക്ക് തികച്ചും വിരുദ്ധമായ കാര്യങ്ങളാണ് ഖുർആൻ തന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്. തന്റെ സങ്കല്പങ്ങളും വീക്ഷണങ്ങളും ഖുർആന്റേതിൽ നിന്ന് മിക്കവാറും ഭിന്നമാണ്. തന്റെ ഇടപാടുകളും ബന്ധങ്ങളും ഖുർആൻ നിശ്ചയിച്ച പരിധികളിൽ തീരെ ഒതുങ്ങാത്തതാണ്. തന്റെ അന്തരംഗം ഖുർആനിൽ നിന്ന് ഏറെ അകലെയാണെന്നും തന്റെ ബാഹ്യരംഗം ഖുർആനിൽ നിന്ന് വളരെ വ്യതിചലിച്ചിട്ടുണ്ടെന്നും അയാൾ മനസ്സിലാക്കുന്നു. ഈ അന്തരം മനസ്സിലാക്കിയ നിശ്ചയദാർഢ്യവും സത്യാന്വേഷണ വാഞ്ചയുമുള്ള ഒരാൾ എന്തു വന്നാലും ഖുർആന്റെ താൽപ്പര്യങ്ങൾക്കൊത്തു തന്നെ പരിവർത്തിപ്പിക്കുമെന്ന് തീരുമാനമെടുക്കും. അനന്തരം എല്ലാവിധ ത്യാഗങ്ങളും അനുഷ്ഠിച്ച് പലതരം പ്രയാസങ്ങൾ സഹിച്ച് നാനാതരം ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങി ഖുർആന്റെ മൂശക്കൊത്ത് തന്നെ പാകപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ നിശ്ചയദാർഢ്യവും സത്യാന്വേഷണ വാഞ്ചയുമില്ലാത്ത ഒരാൾക്ക് തനിക്കും ഖുർആനുമിടയിലുള്ള സമുദ്രം താണ്ടിക്കടക്കാൻ മനക്കരുത്ത് ലഭിക്കുകയില്ല. ഖുർആനും സുന്നത്തിനുമൊത്ത് തന്റെ വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും മാറ്റുകയാണെങ്കിൽ തനിക്ക് മാനസികമായും ചിന്താപരമായും പുതിയൊരു ജന്മം തേടേണ്ടി വരുമെന്നും കർമ്മങ്ങളും ചര്യകളും ഖുർആനത്ത് മാറ്റുകയാണെങ്കിൽ തന്റെ ചുറ്റുപാടുകൾ തനിക്ക് അന്യമായി തീരുമെന്നും അയാൾ കരുതുന്നു. ഖുർആൻ ആവശ്യപ്പെടുന്ന ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തന നിരതനാകുന്നതോടെ ഞാൻ അനുഭവിക്കുന്ന സുഖഭോഗങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതിനു പുറമെ കൽത്തുറുങ്കും തൂക്കുമരവും വരെ കാണേണ്ടി വന്നേക്കുമെന്നും അയാൾ ആശങ്കപ്പെടുന്നു. തന്റെ വരുമാന മാർഗങ്ങളെ ഖുർആന്റെ വിധിവിലക്കുകളുടെ ഉരക്കല്ലിൽ മാറ്റുരക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ജീവിതമാർഗങ്ങൾ നഷ്ടപ്പെട്ട് പുത്രഗണത്രാദികളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടേണ്ട അവസ്ഥ വന്നുചേരുമെന്ന് അയാൾ ഭയപ്പെടുന്നു. ഇത്തരം ദുർഘടകങ്ങൾക്കെതിരെ ഉറച്ചുനിന്ന് പോരാടാനുള്ള മനഃശക്തി എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നല്ല ചങ്കൂറ്റവും തന്റേടവും ഉള്ളവർക്ക് മാത്രമേ ഈ വൈതരണി താണ്ടിക്കടക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണമായ മനക്കരുത്ത് മാത്രമുള്ളവർ ഇവിടെ വെച്ച് വഴിമാറി നടക്കും. സ്വന്തം ദൗർബല്യങ്ങൾ മറച്ചുപിടിക്കാൻ അധികമൊന്നും ആഗ്രഹിക്കാത്ത ചില ആളുകൾ ദേഹേച്ഛകൾക്ക് പിറകെ ഗമിച്ചുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഖുർആന്റെ പാത തികച്ചും ശരി തന്നെ, പക്ഷേ ആ പാതയിലൂടെ നടക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ്. അതിനാൽ ഞങ്ങളുടെ മനസ്സ് പോകുന്ന ഭാഗത്തേക്ക് ഞങ്ങളും പോകുന്നു. ദൗർബല്യങ്ങളെ കരുത്തായും കാപട്യത്തെ സത്യവിശ്വാസമായും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റു ചിലരുണ്ട്. അവർ പല രൂപങ്ങളിലാണ് അത് നടപ്പിലാക്കാറുള്ളത്. ചിലർ നിർബന്ധിതാവസ്ഥയുടെ പേര് പറഞ്ഞ് ഹറാമിനെ ഹലാലും ഹലാലിനെ ഹറാമുമാക്കുന്നു. ചിലർ തെറ്റായ വ്യാഖ്യാനങ്ങളിലൂടെ അസത്യത്തിന് സത്യത്തിന്റെ പരിവേഷം ചാർത്തുന്നു. ചിലർ കാലത്തിന്റെ തേട്ടങ്ങളെന്നും പൊതുനന്മയെന്നും പറഞ്ഞ് അവയ്ക്ക് പിന്നിലൊളിക്കുന്നു. വേറെ ചിലർ ജൂതന്മാർ തൗറാത്തിൽ ചെയ്തതുപോലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഖുർആന് നൽകാൻ ശ്രമിക്കുന്നു. ഇനിയും ചിലർ വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടക്ക് തങ്ങൾക്ക് വേണ്ടി സ്വന്തമായൊരു മാർഗം വെട്ടിയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതായത് അവർ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് അനുകൂലമായി കാണുന്ന ഖുർആനിക അധ്യാപനങ്ങളെ പിൻവറ്റുകയും എതിരായി കാണുന്നതിനെ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം പിശാചിന്റെ പാതകളാണ്. ഇവയിലേത് പിൻവറ്റിയാലും നാശത്തിലേക്കാവും ചെന്നു ചേരുക. അതിനാൽ ഖുർആന്റെ മൂശക്കൊത്ത് തന്നെ മാറ്റിയെടുക്കാൻ കരുത്താർജിക്കണം. അതിനായി എന്ത് ത്യാഗത്തിനും സന്നദ്ധമാകണം. അതുമാത്രമാണ് വിജയത്തിനുള്ള മാർഗം. ആ മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറച്ചുകാലം അള്ളാഹു തന്റെ ഇച്ഛാശക്തിയെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ആ പരീക്ഷണത്തിൽ കാലിടറാതിരിക്കാൻ ശ്രമിക്കണം. എങ്കിൽ വിജയത്തിന്റെ കവാടങ്ങൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങും. ഒരു കവാടം അടഞ്ഞുപോയാൽ തന്നെ മറ്റൊരു കവാടം തുറന്നുവരും. ഒരു സാഹചര്യം പിന്തിരിപ്പിച്ചാൽ തന്നെ മറ്റൊരു സാഹചര്യം സ്വാഗതം ചെയ്യും. ഒരു ഭൂമി അഭയം നിഷേധിക്കുമ്പോൾ മറ്റൊരു ഭൂമി മാടി വിളിക്കും. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. നമ്മുടെ മാർഗത്തിൽ പരിശ്രമം ചെയ്തവന് നാം നമ്മുടെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതാണ്. നിശ്ചയം അള്ളാഹു സുകർമ്മികളുടെ കൂടെയാണ്. അൽ അൻകബൂത്. ഖുർആനിൽ നിന്ന് പ്രയോജനം കിട്ടാനുള്ള നാലാമത്തെ ഉപാധി തദബ്ബുർ അഥവാ മനനം ആണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. ഈ ജനം ഖുർആനിൽ മനനം ചെയ്യുന്നില്ലയോ? അതോ അവരുടെ ഹൃദയത്തിന്മേൽ ഊട്ടുകളുണ്ടോ? ഖുർആന്റെ പ്രഥമ സംബോധിതരായിരുന്ന സ്വഹാബിമാർ ചിന്തയോടെയാണ് പാരായണം ചെയ്തിരുന്നത്. ഓരോരുത്തരും അവരവരുടെ ചിന്തയുടെ തോതനുസരിച്ചാണ് ഖുർആനിൽ അവഗാഹം നേടിയിരുന്നത്. ഖുർആൻ പഠനത്തിനു വേണ്ടി സ്വഹാബികൾ ഹൽക്കകൾ രൂപീകരിക്കുകയും താൽപര്യമുള്ളവർ അവയിൽ പങ്കെടുക്കുകയും സാമൂഹികമായി ഖുർആൻ പഠനം നടത്തുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഖുർആൻ ഹൽക്കകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേക താല്പര്യം കാണിച്ചിരുന്നു. സച്ചരിതരായ ഖലീഫമാരും വിശിഷ്യ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഹൽക്കകളോടും ഖുർആൻ വിദഗ്ധരോടും സവിശേഷ താല്പര്യം കാണിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അർത്ഥം മനസ്സിലാക്കാതെ പുണ്യത്തിനു വേണ്ടി മാത്രം ഖുർആൻ ഓതുന്ന ശീലം സ്വഹാബിമാർക്കുണ്ടായിരുന്നില്ല. ഖുർആനെ സന്മാർഗത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും ഗ്രന്ഥമായും അറിവിന്റെയും യുക്തിജ്ഞാനത്തിന്റെയും ഭണ്ഡാരമായും കാണുന്നതിനു പകരം ബറക്കത്തിന്റെ കിതാബായി കാണാൻ തുടങ്ങിയ ശേഷമാണ് ഈ സമ്പ്രദായം ആരംഭിച്ചത്. അങ്ങനെ ഖുർആൻ ഓതി മരണവേളയിലെ വേദനയും പ്രയാസവും ലഘൂകരിക്കാമെന്നും മരണത്തിനുശേഷം മയ്യത്തിന് പ്രതിഫലം നേടിക്കൊടുക്കാമെന്നും വന്നു. ജീവിതത്തിന്റെ ദുർഘടപാതകളിൽ ഖുർആനെ വഴികാട്ടിയായി സ്വീകരിക്കുന്നതിനു പകരം ഏതു പരിപാടികളിലും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയും അതിലൂടെ തിന്മയെ നന്മയാക്കി മാറ്റാമെന്നുള്ള അവസ്ഥ വന്നു ചേർന്നു. പൈശാചിക വൃത്തികളിൽ ഏർപ്പെടുമ്പോൾ അപകടങ്ങളിൽ ചാടുന്നതിൽ നിന്ന് രക്ഷ നേടാനുള്ള മന്ത്രമായി ഖുർആനെ ഉപയോഗിക്കാൻ തുടങ്ങി. നല്ലവണ്ണം ചിന്തിച്ചും ഗ്രഹിച്ചും പാരായണം ചെയ്താലല്ലാതെ യഥാർത്ഥ പ്രയോജനം കിട്ടുകയില്ലെന്ന് ഖുർആനെ പോലെ ഇത്രയധികം ഊന്നിപ്പറഞ്ഞ മറ്റൊരു ഗ്രന്ഥവും ലോകത്തുണ്ടാവുകയില്ല. എന്നാൽ കണ്ണുകൾ അടച്ചുപിടിച്ച് പാരായണം ചെയ്യുന്ന ഒരേയൊരു ഗ്രന്ഥവും ഖുർആൻ തന്നെയാണെന്നത് അനിഷേധ്യമായ വസ്തുതയാണ്. ഏറ്റവും സാധാരണമായ ഒരു കാര്യം വായിക്കുമ്പോൾ പോലും മനുഷ്യർ അത് മനസ്സിലാക്കാൻ വേണ്ടി മനസാന്നിധ്യം ഉറപ്പുവരുത്തും. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വല്ലതും മനസ്സിലായി പോകുമോ എന്ന് പേടിച്ചിട്ടെന്ന പോലെ മനസ്സിനെ കെട്ടിപ്പൂട്ടി വെക്കുന്ന വിചിത്ര മനോഭാവമാണ് പല ആളുകൾക്കുമുള്ളത്. അള്ളാഹുവിൽ സമർപ്പിക്കൽ. ഖുർആനിൽ നിന്ന് പ്രയോജനം ലഭിക്കാനുള്ള അഞ്ചാമത്തെ ഉപാധി ഇതാണ്. അതിലെ വല്ല കാര്യവും ദുർഗ്രഹമായി അനുഭവപ്പെട്ടാൽ നിരാശപ്പെടാതിരിക്കുക. അതിന്റെ പേരിൽ ഖുർആനെക്കുറിച്ച് ദുർവിചാരം വെച്ചു പുലർത്തുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യരുത്. മറിച്ച് തന്റെ പ്രശ്നം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. അവനിൽ നിന്ന് സഹായവും മാർഗദർശനവും തേടുക. താനൊരു കനത്ത വചനത്തിന് കീഴിൽ അമർന്നിരിക്കുകയാണെന്നും ആ ഭാരം പൊക്കി മാറ്റാൻ തനിക്ക് സാധിക്കുകയില്ലെന്നുമുള്ള ഒരു തോന്നൽ ഖുർആനിൽ നിന്ന് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഒരു വിധത്തിലും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വൈജ്ഞാനിക പ്രശ്നത്തിൽ പെട്ടതായ തോന്നലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശരിയായ മാർഗം അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഖുർആൻ ഹൃദിസ്ഥമാണെങ്കിൽ രാത്രി നമസ്കാരത്തിൽ നിർത്തി നിർത്തി ഓതുക. അള്ളാഹുവിന്റെ സഹായത്താൽ സകല പ്രശ്നങ്ങളും പരിഹൃതമാവുന്നതാണ്. അതോടെ തുറന്നു കിട്ടുന്ന വിജ്ഞാനത്തിന്റെ വാതിലുകൾ ഒരിക്കലും മറ്റൊരു വിധത്തിൽ അവന് തുറന്നു കിട്ടുകയില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ താഴെ കൊടുക്കുന്ന പ്രാർത്ഥനയും ഫലപ്രദമാകും. അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസ്വിയതി ബിയദിക മാലിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി ونور صدري وجلاء حزني وذهاب همي. അല്ലാഹുവെ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസന്റെയും ദാസിയുടെയും പുത്രനുമാകുന്നു. എന്റെ കുടുമ നിന്റെ കയ്യിലാണ്, നിന്റെ വിധിയാണ് എന്നിൽ നടപ്പിലാകുന്നത്. എന്നെക്കുറിച്ച് നിന്റെ തീരുമാനങ്ങൾ നീതിപൂർവകമാണ്. നീ സ്വയം വിളിച്ചതും നിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതും നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ചതുമായ നിന്റെ സകല നാമങ്ങളും കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഖുർആനെ എന്റെ ഹൃദയത്തിന്റെ ശോഭയും എന്റെ മനസ്സിന്റെ പ്രകാശവും എന്റെ ദുഃഖത്തിന്റെ ശമനവും എന്റെ വ്യഥയുടെ ശമനവുമാക്കണമേ.